ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ വർഷത്തിലെ മെയ് മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ചങ്ങരോത്ത് ഗ്രാമം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. കേരളം കേട്ടിട്ടില്ലാത്ത ഒരു പേരുകൂടി അതിൽ ചേർന്ന് നിൽക്കുകയും ചെയ്തു. നിപ്പ. 2018 May 5, അതായത് ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പ്, ചങ്ങരോത്ത് പഞ്ചായത്തിലെ സൂപ്പിക്കടയിൽ വളച്ചുകെട്ടി വീട്ടിൽ മൂസയുടെ മകൻ മുഹമ്മദ് സാബിത്ത് രോഗം മൂർച്ഛിച്ച് മരിച്ചതോടെ സംസ്ഥാനമാകെ പരിഭ്രാന്തി പരന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം സാബിത്തിന്റെ മൂത്ത സഹോദരനായ സാലിയും പിതാവിന്റെ സഹോദരിയായ മറിയവും പിതാവായ മൂസയും ഇതേ ലക്ഷണങ്ങളോടെ മരണമടഞ്ഞു. സാലിഹിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മസ്തിഷ്കജ്വരമാണെന്ന ആശങ്കയിൽ അടിയന്തര ശുശ്രൂഷയ്ക്കായി പ്രവേശിപ്പിച്ചപ്പോഴാണ് നിപ വൈറസിനെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് സംശയം ഉണ്ടാവാനിടയായത്. തുടർന്ന് പനിയുമായി വീട്ടിൽ കഴിഞ്ഞിരുന്ന മറിയത്തിന്റെയും മൂസയുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് രോഗം സ്ഥിരീകരിക്കാൻ സഹായിച്ചു.
ഇത് ലോകത്തിൽ തന്നെ 3-4 ഇടങ്ങളിലാണ് ഈ വൈറസ് ബാധ പ്രത്യക്ഷപ്പെട്ടുള്ളതെന്ന് അറിയുന്നു. വൈറസ് ബാധ ഉണ്ടായ ഇടങ്ങളിലെല്ലാം തന്നെ നിപ്പ വൈറസിന്റെ ആക്രമണത്തിൽ 100 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ രണ്ടാമത്തെ മരണമുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നിപ്പ വൈറസിനെ സംശയിക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്.
May 20 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സഹായിയായിരുന്ന ലിനി വൈറസ് ബാധയെ തുടർന്ന് മരണമടഞ്ഞു. രോഗം മൂലം മരണമടഞ്ഞ ആദ്യത്തെ രണ്ടുപേരെയും ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരിൽ ലിനിയും അംഗമായിരുന്നു. അതോടെ ഭയം വർദ്ധിച്ചു.
രോഗം പകരുന്ന രീതിയെക്കുറിച്ചുള്ള അറിവ്, രോഗം പരിശോധിക്കാനുള്ള നമ്മുടെ പെട്ടെന്നുള്ള സാധ്യതകളുടെ അപര്യാപ്തത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ ഇത്രയധികം ബയോസേഫ്റ്റി ഇഷ്യൂ ഉള്ള ഒരു സാധനമായതുകൊണ്ട് വളരെ ലാഘവത്തോടെ നമുക്കിതിനെ കാണാൻ പറ്റില്ലായിരുന്നു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സത്യത്തിലൊരു യുദ്ധമെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. കാരണം നമ്മൾ കൃത്യമായ കരുനീക്കങ്ങളോടുകൂടിയാണ് തുടക്കം മുതൽ പോയിരുന്നത്.
പിന്നീട് June 30 നിപ്പ രോഗബാധ നിയന്ത്രിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും ജൂലൈ പകുതിയോടെ മാത്രമാണ് മലബാർ മേഖലയിൽ പേടി മാറിയത്. നിപ്പ ബാധിച്ചവനെന്ന സംശയത്തിൽ ആളുകളെ അകറ്റി നിർത്തുന്ന അവസ്ഥ പോലുമുണ്ടായി. ഓരോ ദുരന്തവും നമ്മെ അനേകം പാഠങ്ങൾ പഠിപ്പിച്ചാണ് കടന്നുപോകുന്നത്. അത് പഠിക്കാനും തെറ്റുതിരുത്താനും ശ്രമിക്കണമെന്ന് മാത്രം. നിപ്പയെ തുടർന്നാണ് കേരളം സ്വന്തമായൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ച് ചിന്തിച്ചത്. വളരെ വേഗം തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് സജ്ജമായി.
സംസ്ഥാനത്തിന്റെ മാത്രം ഒരു സ്ഥാപനമായിട്ടല്ല ഇത്. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രശസ്തമായി ഒന്നാകും. കാരണം അന്താരാഷ്ട്ര തലത്തിൽ വൈറോളജി ശൃംഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായിട്ടാണ് ഇത് മാറുന്നത്.
കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങി.
ഇതുവരെ നമ്മൾ മഹാരോഗങ്ങളൊക്കെ വന്നുകഴിയുമ്പോൾ അത് യൂറോപ്പിൽ കണ്ടുപിടിച്ചോളും. അമേരിക്ക ഇപ്പൊ സ്മോൾ പോക്സ് റെഡിക്കേറ്റ് ചെയ്യാൻ അമേരിക്കയുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആണ് മുൻകൈ എടുത്തത്. പോളിയോ അതേപോലെ എന്ത് മലേറിയയുടെ മരുന്നിന് നോബൽ പ്രൈസ് ചൈനക്കാരന് കൊടുത്ത്. അപ്പൊ ഇതുവരെ നമ്മൾ പുറത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. വടക്ക് നോക്കിയ യന്ത്രങ്ങളും പടിഞ്ഞാറ് നോക്കിയ യന്ത്രങ്ങളൊക്കെ ആയിരുന്നു. ഇനി മാറുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇത് നമ്മൾ തന്നെ ശ്രമിച്ചെങ്കിൽ ഇതിന്റെ കൃത്യമായ രോഗനിർണയവും രോഗചികിത്സയും രോഗപ്രതിരോധവും ഒക്കെ സാധ്യമാകുള്ളൂ. അതിന് പറ്റിയൊരു സമയമാണ്.
പ്രമുഖ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ MB പിള്ളയാണ് ഇക്കാര്യം പറഞ്ഞത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ തോന്നക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിലാണ് 25 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തുടങ്ങിയിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നിലവിൽ ഇത്തരം ഗവേഷണത്തിനും കൃത്യമായി ഡയഗ്നോസിസ് നടത്താനും സാധിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലാണ്. പിന്നെയുള്ളത് മണിപ്പാലിലും. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലൊരു ലോകോത്തര നിലവാരമുള്ള വൈറോളജി ഗവേഷണ കേന്ദ്രം തുടങ്ങാനുള്ള സാധ്യത നോക്കിയത്.
കേരളത്തിൽ നമ്മളെല്ലാം പറഞ്ഞു നിപ്പ നമ്മൾ വളരെ അഭിനന്ദനാർഹമായി തന്നെ കൈകാര്യം ചെയ്തു. പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് നിപ്പയിൽ. നിപ്പ ഇവിടുന്ന് നിശേഷം പോയോ, മൺമറഞ്ഞോ, നിപ്പയുടെ ഉറവിടം എവിടെ നിന്നായിരുന്നു, ഉറവിടം വവ്വാലുകൾ മാത്രമാണോ, ഇനി വരുന്ന നിപ്പ മ്യൂട്ടേറ്റ് ചെയ്യുമോ, മട്ടു മാറി വരുമോ. നമുക്കറിയാം ഫ്ലൂ ഒക്കെ ഒരു തവണ വരുന്ന ഫ്ലൂ ആയിരിക്കില്ല പിന്നെ വരുന്നത്. അങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ചിലർ എന്തുകൊണ്ടാണ് നിപ്പ വന്നിട്ട് മരിക്കുന്നത്? ചിലർ നിപ്പ വന്നിട്ട് മരിക്കുന്നില്ല, പക്ഷേ ഒരുപാട് മാറാ രോഗങ്ങളുമായിട്ട് കഴിയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിലെ ചിക്കൻ ഗിനി, ഇതിനൊക്കെ ലോക ടാസ്ക് ഫോഴ്സുകളുണ്ട്. ചിക്കൻ ഗിനിക്ക് ഈ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് തന്നെ ഒരു ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ചേരാവുന്നേ ഉള്ളൂ. ഈ സ്ഥാപനത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒന്നുമല്ല. പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ വൈറൽ രോഗങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ ലാബറട്ടറി ഉണ്ട്. അവർക്ക് ഒരു പരിമിതമായ തോതിൽ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉറവിടവും അതിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനവും ഒക്കെ ഇടപെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ നമ്മൾ 45 സെൻ്ററുകളുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു വലിയ മെച്ചം, നമുക്ക് ക്വാളിറ്റി കൺട്രോൾ അത് സ്വതസിദ്ധമായി കിട്ടിക്കൊള്ളും. ഇപ്പം നമുക്ക് ജപ്പാനുണ്ട്, മോസ്കോ ഉണ്ട്, ചൈനയുണ്ട്, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇവരൊക്കെ നമ്മളോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്.
അന്ന് നിപ്പയെ കൈകാര്യം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിപ്പയ്ക്ക് മുമ്പ് വരെ ആശുപത്രികളിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന പെരുമാറ്റ രീതികൾ എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് നിപ്പ മുന്നോട്ട് വെക്കുന്നത് എന്നവർ പറഞ്ഞു. കൃത്യസമയത്ത് രോഗം തിരിച്ചറിയുക, മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു കൂട്ടായ്മ രൂപപ്പെടുക തുടങ്ങി അനേകം ഘടകങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് നിപ്പ മുട്ടുമടക്കിയത്. നിപ്പ എന്ന വിപത്തിൽ തടഞ്ഞു വീണെടുത്തു നിന്ന് എഴുന്നേൽക്കുകയാണ് നമ്മൾ എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഒരു വിപത്തിലും തടഞ്ഞു വീഴാതിരിക്കുന്നതാണ് മഹത്വം. അതിന് നിപ്പ നൽകുന്ന പാഠങ്ങൾ വലുതാണ്. ആരോഗ്യ സമീപനം മാറണം. പൊതു സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളും മാറണം. വിവിധ രോഗങ്ങൾ ബാധിച്ചവർ ആശുപത്രികളിലെത്തും, എന്നാൽ അവർ അവിടെ വച്ച് പുതിയൊരു രോഗം ബാധിച്ചു മരിക്കാൻ ഇടവരരുത്. ചികിത്സ തേടിയെത്തുന്ന എല്ലാവർക്കും കൃത്യമായ സുരക്ഷാ സംവിധാനമൊരുക്കി ഏത് രോഗവും പകരാനുള്ള സാധ്യത തടയുക എന്നതാണ് ആശുപത്രികളിൽ സ്ഥിരമായി നടപ്പിലാക്കേണ്ടത്.